ഫേസ്ബുക്കിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫേസ്ബുക്ക് ഒരു രാജ്യമാണെങ്കിൽ ലോകത്ത് ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവുമധികം ജനസംഖ്യ ഫേസ്ബുക്ക് രാജ്യത്തായിരിക്കുമെന്ന്. കാരണം 2012 തന്നെ ഫേസ്ബുക്കിലെ അംഗസംഖ്യ 100 കോടി കവിഞ്ഞിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, അരാജകത്വം നിറഞ്ഞു നിൽക്കുന്ന രാജ്യമാണിത്. നിയന്ത്രിക്കാൻ ആളില്ലാത്ത, വ്യക്തമായ നിയമങ്ങളോ വ്യവസ്ഥകളോ ഒന്നുമില്ലാത്ത, ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു രാജ്യം. സാധാരണ വ്യാജ പേരുകളും വ്യാജ തിരിച്ചറിയൽ രേഖകളുമൊക്കെ കുറ്റകരമാണെങ്കിലും വ്യാജ ഐഡിയുമായി കോടിക്കണക്കിന് പേരാണ് ഫേസ്ബുക്കിലുള്ളത്. പക്ഷെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മിക്കവരും ഫേസ്ബുക്കിൽ അംഗങ്ങളാകുന്നത്. കാരണം പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനും പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും കണ്ടുമുട്ടാനും ഏറ്റവും എളുപ്പമുള്ള സ്ഥലമായി ഇത് മാറിയിരിക്കുന്നു. സ്വന്തമായി ഒരു അക്കൗണ്ടോ പേജോ തുടങ്ങുക എന്നതിൽ നിന്ന് മാറി ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ അഥവാ കൂട്ടായ്മകളാണ് ഇപ്പോൾ ഏറ്റവും സജീവം. ഒരു കാലത്ത് നാട്ടിലെ ചായക്കടകളിലും വായനശാലകളിലും നേരം പോക്കും രാഷ്ട്രീയവും പറഞ്ഞ് സമയം പോക്കിയതുപോലെ രാഷ്ട്രീയവും സ്പോർട്സുമെല്ലാം ചർച്ച ചെയ്യാനുള്ള ഓൺലൈൻ കവലകളായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ. അതിൽ രാജ്യാന്തര ഗ്രൂപ്പുകൾ മുതൽ ഏതോ ഒരു ഗ്രാമത്തിലെ ചെറിയൊരു നിരത്തിൽ താമസിക്കുന്നവരുടെ ചെറു കൂട്ടായ്മകൾ വരെ ഉണ്ടെന്ന് മാത്രം. സാങ്കേതിക വിദ്യകളെ എപ്പോഴും ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന മലയാളികൾ ഒട്ടും പിന്നിലല്ല. 100 കണക്കിന് മലയാളി ഗ്രൂപ്പുകളെ കാണാം ഫേസ്ബുക്കിൽ. ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി മാത്രമുള്ള ഒട്ടേറെ കൂട്ടായ്മകളും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇത്തരം കൂട്ടായ്മകളുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൽ ഓസ്ട്രേലിയൻ മലയാളികൾ പിന്നിലാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്ത്യൻ മലയാളി പത്രത്തിന്റെ എഡിറ്ററും നിരവധി ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ അഡ്മിനിസ്ട്രേറ്ററുമായ തിരുവല്ലം ഭാസി.
മൊത്തമായ മലയാളി സമൂഹത്തിന്റെ ഒരു പാർട്ടാണല്ലോ ഓസ്ട്രേലിയൻ മലയാളി സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റ് മലയാളി സമൂഹങ്ങൾ, പ്രത്യേകിച്ച് പ്രവാസി മലയാളി സമൂഹങ്ങൾ പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ മലയാളി സമൂഹം ഇത് ഉപയോഗിക്കുന്നത് വളരെ വ്യത്യസ്തമായ ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഒഴിച്ച് മറ്റ് രാജ്യങ്ങളുള്ള പ്രവാസി സമൂഹം ഇത് വളരെ ഗൗരവമായി കാണുകയും വളരെ അക്കാദമിക്കായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ അവർ സജീവമായി ഇതിനെ പ്രയോജനപ്പെടുത്തുകയും സമൂഹത്തിലെ എല്ലാ വളരെ പ്രത്യേകിച്ച് വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ, ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ അത്തരം അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഗൗരവമായ ചർച്ചകൾ ഞാൻ മറ്റ് മലയാളി കൂട്ടായ്മകൾ കാണുമ്പോൾ ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തിലുള്ള ഫേസ്ബുക്ക് പോലത്തെ കൂട്ടായ്മകളിൽ ഞാൻ അത്തരം വളരെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ചില മലയാളി കൂട്ടായ്മകളെ കണ്ടു എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുന്നത് സ്വന്തം ഫോട്ടോ ഇടുക, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഫോട്ടോ ഇടുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാർട്ടിയിൽ ഇരിക്കുന്ന ഫോട്ടോ ഇടുക, അങ്ങനെ ചില നമ്മുടെ കുഞ്ഞു നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എന്റെ ശ്രദ്ധയിൽ അത്രത്തോളം പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ വളരെ കരിയൻ, ഞാനൊരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് ഞാൻ എപ്പോഴും വളരെ സജീവമായി ഈ മേഖലയിൽ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള ഇടപെടലുകൾ ഞാൻ ഇവിടുത്തെ ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇനി നാളെ മാറിക്കൂടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി ഞാൻ തള്ളിക്കളയുന്നില്ല. നല്ലൊരു ഭാഗം ചെറുപ്പക്കാർ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തിൽ തന്നെ ഉള്ള ആൾക്കാർ ഇടപെടുന്നുണ്ട്. പക്ഷേ മറ്റ് രാജ്യങ്ങളിലുള്ള, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ പണിയെടുക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ പണിയെടുക്കുന്നവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തിലെ മലയാളികൾ 5% പോലും ഈ സോഷ്യൽ മീഡിയയെ ഒരു സാമൂഹ്യ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലേക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതേസമയം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയെത്തുന്ന മലയാളികൾക്ക് സഹായമാകാൻ ഇത്തരം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തിലൂടെ കഴിയാറുണ്ടെന്ന് സിഡ്നി മലയാളീസ് ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്ററായ ആന്റണി യേശുദാസ് ചൂണ്ടിക്കാട്ടുന്നു.
നാട്ടിൽ നിന്ന് പലരും മെസ്സേജ് ചെയ്യാറുണ്ട്, ഇവിടെ ഇങ്ങോട്ട് വരുന്നു, അക്കോമഡേഷൻ വേണം. അപ്പൊ സിഡ്നി മലയാളീസിന്റെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഇവിടെ എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അതേപോലെ ഇവിടെ പുതുതായിട്ട് വരുന്ന പല കാര്യങ്ങളും പലർക്കും പല രീതിയിലുള്ള ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുവഴി കോണ്ടാക്ട് ഈ ഗ്രൂപ്പ് വഴി കോണ്ടാക്ട് ചെയ്തിട്ട് തന്നെ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തതെന്നായാലും പിന്നെ ചിലരുടെ വണ്ടി വിൽപ്പന നടത്തിയിട്ടുണ്ട് ഈ ഗ്രൂപ്പ് വഴി തന്നെ. അവരുടെ ഒരു പരസ്യം നമ്മളുടെ മലയാളികൾ തന്നെ നോക്കിയും കണ്ടും മേടിക്കുന്ന ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ സാധനം മലയാളികൾ തന്നെ മേടിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഇവിടെ സിഡ്നിയിലുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള മലയാളത്തിനെ മാത്രമേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം പുറത്തുനിന്നുള്ള ഒരു മലയാളിയെ നമ്മൾ ഇതിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ പുറത്ത് എന്നുള്ള ഒരു ആദ്യ റിക്വസ്റ്റ് നമ്മൾ ചോദിക്കും. ചോദിക്കുമ്പോൾ അവര് മെസ്സേജ് ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ വരാൻ പോകുന്നവരാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡീറ്റെയിൽ ചോദിച്ചിട്ട് അവർ ഇത് ചെയ്യാറുള്ളത്, മെസ്സേജ് ചെയ്യാറുണ്ട്.
ഓസ്ട്രേലിയ പോലെ വിശാലമായ ഒരു രാജ്യത്ത് പരസ്പരം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമായി ഇത് മാറിയിരിക്കുകയാണെന്നാണ് ഓസി മലയാളി ഡയറക്ടറി എന്ന ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റർ സാനു രാജൻ ബാബുവിന്റെ അഭിപ്രായം.
ഏകദേശം ഒരു 3 വർഷമായി ഇപ്പൊ തുടങ്ങിയിട്ട് ഗ്രൂപ്പ്. അത് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ഓസ്ട്രേലിയയിലുള്ള വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളെ ഒരേ ഒരു വേദിയിൽ ഒന്നിച്ചു കൊണ്ടുവരിക എന്നായിരുന്നു ഉദ്ദേശം. ഇപ്പോൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് അംഗങ്ങൾ ഓസ്ട്രേലിയയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള മലയാളികളുണ്ട്. ഗ്രൂപ്പിന് ശക്തമായ നിബന്ധനകളൊന്നും തന്നെ ഇല്ല. രാഷ്ട്രീയം, മതം എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. വ്യക്തിഹത്യ അങ്ങനെയുള്ള പോസ്റ്റുകൾ പാടില്ല. ഇതൊക്കെ ഒഴിവാക്കിയാൽ ബാക്കി എന്തും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചർച്ചകൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്യാം. വളരെ ഒരു നല്ല ഒരു അവസരമാണ് ഈ ഗ്രൂപ്പിൽ കൂടി മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മോള് ഇപ്പോൾ മലയാളം പഠിക്കാൻ തുടങ്ങി. ഈ അടുത്തിടെ മലയാളം സ്കൂൾ സിഡ്നിയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ മലയാളം പഠിക്കാൻ തുടങ്ങിയതിലൂടെ അവർക്ക് കൂടുതൽ മലയാളി കുട്ടികളുമായി അടുത്തിടപെടാനുള്ള ഒരു സാഹചര്യം ലഭിച്ചു. ഇതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങളും വിശദവിവരങ്ങളും ഈ ഗ്രൂപ്പിൽ കൂടിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് ഇത് മാത്രമല്ല, ഇപ്പം ഓസ്ട്രേലിയയിലും വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ധാരാളം മലയാളി സംഘടനകളുണ്ട്. ഇവർ അവതരിപ്പിക്കുന്ന സിനിമാ പ്രദർശനങ്ങളുടെ വിശദവിവരങ്ങൾ ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. മലയാളം കൾച്ചറൽ പ്രോഗ്രാംസിന്റെ വിശദവിവരങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം മലയാളികൾ അറിഞ്ഞ് ഈ ഗ്രൂപ്പുകളിലും ഇങ്ങനെയുള്ള സംഘടനകളിലും പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ അതൊരു ഒരു നല്ല മലയാളികൾക്കൊരു നല്ലൊരു അവസരമാണ്, മറ്റുള്ള മലയാളികളുമായിട്ട് അടുത്തിടപെടാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത്.
എന്നാൽ പരസ്പരം വാർത്തകളും വിവരങ്ങളും കൈമാറാനും ചർച്ചകൾ നടത്താനുമാണ് ഇത്തരം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതെങ്കിലും അവയെ വാണിജ്യ ലക്ഷ്യത്തോടെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയുമുണ്ടെന്ന് അഡ്രൈഡിൽ നിന്നുള്ള വേൾഡ് മലയാളി ന്യൂസ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഉടമ സജിൻ ചൂണ്ടിക്കാട്ടി.
ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഓസ്ട്രേലിയ വാർത്തകൾ ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികൾക്ക് എത്തിച്ചു കൊടുക്കാനും ആ ഭാഗത്തുള്ള മറ്റു രാജ്യങ്ങളുള്ള വാർത്തകളെ വളരെ ക്വിക്കായിട്ട് ഈ ഫേസ്ബുക്കിലുള്ള ഓസ്ട്രേലിയൻ ഉള്ള ആൾക്കാർക്കും വായിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം, ഇതൊരു സംവിധാനം ഫേസ്ബുക്ക് കൂട്ടായ്മ നല്ല ഒത്തിരി ഉപകരിക്കുന്നുണ്ട്. അതോടൊപ്പം എല്ലാ വാർത്തകളിലും പ്രതികരിക്കാനുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ആംഗിളിൽ കമന്റുകൾ എഴുതുന്നുണ്ട്. അത് നല്ലൊരു അവസരമാണ്. പക്ഷേ ഇതിലുപരി പക്ഷേ ഈ ഒരു ചാൻസിനെ മിസ്യൂസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതായത് ഇതുവഴി ഈ ഗ്രൂപ്പ് വഴി ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റ് കയറ്റിവിടുക, അത് മറ്റുള്ള ചിലവർക്ക് ഗ്രൂപ്പിലുള്ള പലരും ഇങ്ങനെ എന്താണ് അനാവശ്യമായ ചില പോസ്റ്റുകൾ അഡ്വർടൈസ്മെന്റ് പോസ്റ്റുകൾ ഇത് ഇങ്ങനെ വരികയാണ്, അത് നിങ്ങളുടെ അറിവോടുകൂടിയാണോ എന്നൊക്കെ പല ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് അതിനെ കമന്റ് എഴുതി പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും ഒരാള് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനെന്ന് പറഞ്ഞപോലെ ഒരു പരസ്യം അതിൻ്റെ ഇടയിൽ കൂടെ ഇടും. അവർക്കറിയാം ഇത് കാണാൻ പറ്റും, ഇത് നല്ലൊരു ചാൻസ് ആണെന്ന്. അപ്പൊ അങ്ങനെ മിസ്യൂസിങ് ഒത്തിരി വരുന്നുണ്ട്. പിന്നെ ചിലവര് അനാവശ്യ ഫോട്ടോസ്, അശ്ലീല ചിത്രങ്ങളുടെ ഒരു ഫ്രണ്ട് കൊടുത്തിട്ട് അതുകൂടെ കയറ്റിവിടുക. അത്തരം ഞങ്ങൾ അവരെല്ലാം ഡിലീറ്റ് ചെയ്യുന്നുണ്ട്.
ഫേസ്ബുക്കിലെ പല കൂട്ടായ്മകളും എല്ലാ അംഗങ്ങൾക്കും വാർത്തകളും അഭിപ്രായങ്ങളും എഴുതാനും പങ്കുവയ്ക്കാനും കഴിയുന്ന തരത്തിലുള്ളതാണ്. എന്നാൽ ചില ഗ്രൂപ്പുകളിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് മാത്രമായി ഇതിനുള്ള അധികാരം പരിമിതപ്പെടുത്തിയിരിക്കുന്നു. മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന പോസ്റ്റുകൾ നൽകുകയോ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോവുകയോ ചെയ്യുമ്പോഴാണ് അംഗങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നതെന്ന് ഗ്രൂപ്പ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ചില ഗ്രൂപ്പുകളിൽ നിയന്ത്രണങ്ങൾ വരുമ്പോൾ പുതിയ ഗ്രൂപ്പുകളിലേക്ക് ചേക്കേറുകയാണ് പലരും, അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഗ്രൂപ്പ് തുടങ്ങി അതിൽ ആളെ കൂട്ടും. ഫലം ലോകത്തെവിടെയും ഓരോ ദിവസവും ഓരോ മലയാളി അസോസിയേഷൻ പിറക്കുന്നത് പോലെ ഫേസ്ബുക്കിലും ഓരോ ദിവസവും മലയാളി ഗ്രൂപ്പുകൾ പിറക്കുകയാണ്. ഇത് എത്ര കാലം സജീവമായി തുടരും എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. ലക്ഷക്കണക്കിന് പേർ തങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ അവസാനിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഫേസ്ബുക്ക് കൂട്ടായ്മകൾ യഥാർത്ഥ അസോസിയേഷനുകൾക്കും അയൽക്കൂട്ടങ്ങൾക്കും പകരമാകുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് ഫേസ്ബുക്കിലൂടെ തന്നെ ഒരു ചർച്ച നടത്താം.